ഓസ്ട്രേലിയയുടെ കുടിയേറ്റ സംവിധാനത്തിൽ വലിയ മാറ്റങ്ങളാണ് സർക്കാർ നടപ്പിലാക്കുന്നത്. താൽക്കാലിക സ്കിൽഡ് വിസകളുടെ കാര്യത്തിലും പെർമനന്റ് വിസകളുടെ കാര്യത്തിലും നടപ്പിലാക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് കേൾക്കാം. ബ്രിസ്ബനിൽ ടി എൻ ലോയേഴ്സ് ആൻഡ് മൈഗ്രേഷൻ കൺസൾട്ടൻസിൽ മൈഗ്രേഷൻ ഏജന്റായ പ്രതാപ് ലക്ഷ്മണൻ വിശദീകരിക്കുന്നു. എസ് ബി എസ് മലയാളം പോഡ്കാസ്റ്റുമായി ഡെലിസ് പോൾ. നമസ്കാരം പ്രതാപ് ലക്ഷ്മണൻ, എസ് ബി എസ് റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം ഡെലിസ്.
പ്രതാപ് ലക്ഷ്മണൻ, ഓസ്ട്രേലിയയുടെ കുടിയേറ്റ രീതികളിലും കുടിയേറ്റ സംവിധാനത്തിലും വലിയ മാറ്റം നടപ്പിലാക്കുകയാണല്ലോ സർക്കാർ. താൽക്കാലിക വിസകളുടെ കാര്യം പരിശോധിക്കുമ്പോൾ താൽക്കാലിക സ്കിൽഡ് വിസകളിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്?
അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എന്ന് പറയുന്നത് ഈ എംപ്ലോയർ വിസയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിലവിലുള്ള ടി എസ് എസ് വിസ പുതിയ ഡോക്യുമെന്റിന്റെ അടിസ്ഥാനത്തിൽ, ന്യൂ മൈഗ്രേഷൻ സ്ട്രാറ്റജിയുടെ അടിസ്ഥാനത്തിൽ വരുന്ന ഒരു പുതിയ വിസ വരുമ്പോൾ നിലവിലുള്ള ടി എസ് എസ് വിസ ഇല്ലാതാണ്. പുതിയ വിസയ്ക്ക് അവരിട്ടിരിക്കുന്ന പേര് സ്കിൽസ് ഇൻ ഡിമാൻഡ് വിസ എന്നാണ്. ഈ വിസ ഒരു 4 വർഷത്തെ കാലാവധിയുള്ള വിസയാണ്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിലെ ഈ വിസ ലഭിക്കുന്ന ഉദ്യോഗാർത്ഥിക്ക് എംപ്ലോയേഴ്സിനെ മാറുന്നതിനോ അതല്ലെന്നുണ്ടെങ്കിൽ മറ്റ് മേഖലകളിലേക്ക് മാറുന്നതിനോ വലിയ പ്രയാസങ്ങൾ ഉണ്ടാവുകയില്ലെന്നാണ് സ്ട്രാറ്റജിയിൽ ഈ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്ന രേഖകളിൽ നിന്ന് മനസ്സിലാവുന്നത്. നിലവിലുള്ള ആണെങ്കിൽ ടി എസ് എസ് വിസയിൽ വരുന്ന ഒരാൾക്ക് ഒരു എംപ്ലോയറിൽ നിന്ന് മറ്റൊരു എംപ്ലോയറിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ മറ്റേ എംപ്ലോയർ, രണ്ടാമത്തെ എംപ്ലോയർ നോമിനേഷൻ കൊടുക്കണം. ആ നോമിനേഷൻ അപ്രൂവ് ചെയ്തതിന് ശേഷം മാത്രമേ മാറാൻ പറ്റുകയുള്ളൂ. അങ്ങനെയൊക്കെയുള്ള കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. ഇത് കുറച്ചുകൂടി ഒരു ഫ്ലെക്സിബിലിറ്റി, കുറച്ചുകൂടി ഒരു ഉദാരപരമായിട്ടുള്ള, കുറച്ചുകൂടി ഒരു അയഞ്ഞ ഒരു സമീപനം ഉദ്യോഗാർത്ഥികൾക്ക് ഗവൺമെന്റ് സ്വീകരിക്കുകയാണ്. അതായത് ഒരു സ്കിൽഡ് ആയിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥി വന്നു കഴിഞ്ഞാൽ, ഒരു ആ വിസയിൽ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് അയാളുടെ ആ സ്കില്ലിനനുസരിച്ചുള്ള തൊഴിൽ, അദ്ദേഹം ജോലി ചെയ്യുന്ന അതേ മേഖലയിലെ തന്നെ മറ്റൊരു എംപ്ലോയറൊക്കെ കണ്ടുപിടിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടുണ്ടാവുകയില്ല എന്നാണ് പേപ്പറിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സവിശേഷത. മറ്റൊന്ന്, ഇതിനെ നിലവിലെ ടി എസ് എസ് വിസയിൽ നമുക്കൊക്കെ അറിയാവുന്നതുപോലെ തന്നെ 2 തരത്തിലുള്ള തൊഴിൽ പട്ടികയുടെ അടിസ്ഥാനത്തിൽ, ഓക്കുപേഷൻ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് ടി എസ് എസ് വിസ ഓസ്ട്രേലിയയിലേക്ക് ലഭിക്കുന്നത്. ഒന്ന് MTSSL എന്ന് പറയുന്നത് മീഡിയം ആൻഡ് ലോങ് ടേം സ്ട്രാറ്റജിക് സ്കിൽ ലിസ്റ്റ്, മറ്റത് ഷോർട്ട് ടേം ലിസ്റ്റ്. ആദ്യത്തെ ഇതിലെ മീഡിയം ആൻഡ് ലോങ് ടേം സ്ട്രാറ്റജിക് സ്കിൽ ലിസ്റ്റിൽ പെടുന്നവർക്ക് 3 വർഷം കഴിഞ്ഞാൽ, ആദ്യഘട്ടത്തിൽ 3 വർഷം കഴിഞ്ഞാൽ പിന്നീട് ആ എംപ്ലോയർ, അതേ എംപ്ലോയർക്ക് തന്നെ പെർമനന്റ് റെസിഡൻഷിപ്പ് കൊടുക്കുവാനുള്ള അവകാശമുണ്ടായിരുന്നു. അതേസമയം ഷോർട്ട് ടൈം ലിസ്റ്റിൽ പെടുന്നവർക്കാണെങ്കിൽ ആദ്യഘട്ടത്തിൽ അതിനുള്ള അവകാശവും അവസരവും ലഭിച്ചിരുന്നില്ല. എന്നാൽ ഈ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ഇതിനകത്തൊക്കെ ഒരു കാതലായിട്ടുള്ളൊരു മാറ്റം വരികയുണ്ടായി. ഷോർട്ട് ടൈം ലിസ്റ്റിലുള്ളവർക്കും ആദ്യഘട്ടത്തിൽ സെലക്റ്റഡ് ആയിട്ടുള്ളവർക്ക് പെർമനന്റ് റെസിഡൻഷിപ്പിന് അവകാശമുണ്ട്, അവർക്ക് പെർമനന്റ് വിസയ്ക്ക് അപേക്ഷിക്കാമെന്നുള്ള ഒരു നിലപാട് വന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഷോർട്ട് ടൈം ലിസ്റ്റിൽപ്പെട്ട എല്ലാ ടി എസ് എസ് വിസ ഹോൾഡേഴ്സിനും PR വിസയ്ക്ക് അപേക്ഷിക്കുവാൻ അവകാശമുണ്ട് എന്നുള്ള ഒരു ഭേദഗതി വരികയുണ്ടായി. ഒപ്പം ആദ്യഘട്ടത്തിൽ 3 വർഷം TSS വിസയിൽ നിന്നാൽ മാത്രമേ PRലോട്ട് പോകാൻ കഴിയുകയുള്ളൂയായിരുന്നുവെങ്കിൽ പിന്നീട് അത് അവസാന ഘട്ടത്തിൽ വന്നപ്പോൾ അത് 2 വർഷമായി കുറച്ചു. 2 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് PRന് അപേക്ഷിക്കുവാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും എന്ന് പറഞ്ഞു. എന്നാൽ ഇതിനകത്തുള്ളത് പുതുതായിട്ട് വരാൻ പോകുന്ന, ഈ TSS മാറിയതിന് ശേഷം വരാൻ പോകുന്ന വിസയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇത് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു പാത്വേ പെർമനന്റ് റെസിഡന്റ് വിസയാണ്. നിശ്ചയമായിട്ടും നിങ്ങൾക്ക് 4 വർഷത്തെ വിസ കിട്ടിയാൽ നിങ്ങളെ ഏതെങ്കിലും എംപ്ലോയറുടെ കീഴിൽ അവർ പറയുന്നതനുസരിച്ചുള്ള, അവർ പുതുതായിട്ട് വരാൻ പോകുന്ന വിസയുടെ മാനദണ്ഡത്തിനനുസരിച്ച് നിങ്ങൾ ജോലി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർമനന്റ് റെസിഡന്റ് പാത്വേക്ക് അർഹതയുണ്ടായിരിക്കും. അത് ഒന്നിൽ കൂടുതൽ എംപ്ലോയറുടെ കീഴിൽ വർക്ക് ചെയ്തിരുന്നാലും പ്രശ്നമില്ല. ഒപ്പം ഞാൻ നേരത്തെ സൂചിപ്പിക്കാനുള്ള വ്യത്യസ്തമായ സെക്ടറുകളിൽ, പല മേഖലകളിലാണ്, വേറെ മേഖലകളിലാണ് നിങ്ങൾ ജോലി ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ആ വിസയുടെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സ്കിൽഡ് വർക്ക് ചെയ്യുവാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള PR വിസ കിട്ടുമെന്നാണ് ഈ രേഖയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്.
പ്രതാപ് ലക്ഷ്മണൻ, പുതിയ മാറ്റങ്ങളിൽ എംപ്ലോയറെ കണ്ടെത്താനുള്ള ചില കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലോ, അതിന്റെ ഒരു മാർഗങ്ങളിലും മാറ്റങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടല്ലോ, ഇതെന്താണ്?
TSS വിസയിൽ ഉള്ള ഒരു ഉദ്യോഗാർത്ഥി ഒരു എംപ്ലോയറെ വിട്ട് മറ്റൊരു എംപ്ലോയറോടൊപ്പം ചേരണമെന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് 60 ദിവസം മാത്രമായിരുന്നു കിട്ടിയിരുന്നത് പുതിയൊരു എംപ്ലോയറെ കണ്ട് ജോലിയിൽ പ്രവേശിക്കാൻ. എന്നാൽ പുതുതായിട്ട് വരാൻ പോകുന്ന വിസയിൽ, ഫിൽ ഇൻ ഡിമാൻഡ് വിസയിൽ, അത് 180 ദിവസമായിട്ട് ഉയരുകയാണ്. മറ്റൊരു പ്രത്യേകത ഈ വിസയ്ക്കുള്ളത്, ഇപ്പോൾ നിലവില് ഒരു അത് എംപ്ലോയേഴ്സിനെയാണ് ബാധിക്കുന്നത്, എംപ്ലോയി അല്ല. സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു എംപ്ലോയർ ഒരു TSS വിസയ്ക്ക് അപേക്ഷിക്കണമെങ്കിൽ അദ്ദേഹം ഓസ്ട്രേലിയൻ സ്കില്ലിംഗ് ഫണ്ട് കൊടുക്കേണ്ടതുണ്ട്. അത് ആ നോമിനേഷൻ അപേക്ഷ കൊടുക്കുന്നതിനൊപ്പം തന്നെ ഓസ്ട്രേലിയൻ സ്കില്ലിംഗ് ഫണ്ടും കൊടുക്കണം. എന്നാൽ അത് ഇനി വരുന്ന പുതിയ വിസയിലായിട്ട് വരുമ്പോൾ അത് അപ്ഫ്രണ്ട് ആയിട്ട് ആദ്യമേ തന്നെ കൊടുക്കേണ്ട ഒരു സാഹചര്യം ഒഴിവാക്കി കിട്ടുകയാണ്. അത് ഘട്ടം ഘട്ടമായിട്ട് മന്ത്ലി ബേസിലോ ക്വാർട്ടർലി ബേസിലോ മാത്രം കൊടുക്കുവാനുള്ളൊരു സംവിധാനം ഗവൺമെന്റ് ചെയ്യും എന്നാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇതിനൊക്കെ എല്ലാത്തിനും പുറമേ ഉള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പുതുതായി വരാൻ പോകുന്ന സ്കിൽസ് ഇൻ ഡിമാൻഡ് വിസ പരമാവധി 21 ദിവസത്തിനകത്ത് പ്രോസസ് ചെയ്യുവാനുള്ള ഒരു ഡിസിഷനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ചും വളരെ സ്കിൽഡ് ഷോർട്ടേജ് ലിസ്റ്റിലുള്ള മേഖലകളിൽ അത്തരം സെക്ടേഴ്സിലൊക്കെ ഉള്ള വരുന്നവർക്ക് പ്രിഫറൻസ് കൊടുത്തുകൊണ്ട് തന്നെ പരമാവധി 21 ദിവസത്തിനകം പ്രോസസ് ചെയ്ത് അതിനുമേലെ ഡിസിഷൻ എടുക്കുവാനും ഉള്ള ഒരു നിർദ്ദേശം ഇതിനകത്തുണ്ട്.
ഇതോടനുബന്ധിച്ച് തന്നെ സ്പോൺസർമാരുടെ ഒരു ലഭ്യത, അല്ലെങ്കിൽ ആരെല്ലാമാണ് സ്പോൺസർമാരായിട്ടുള്ള കമ്പനികൾ എന്നത് സംബന്ധിച്ചുള്ള ഒരു പട്ടിക തയ്യാറാക്കുന്നത് സംബന്ധിച്ചുള്ള മാറ്റങ്ങളും ഇതിൽ ബാധകമാകുന്നുണ്ടല്ലോ, അതേക്കുറിച്ച് കൂടി വിശദീകരിക്കാമോ?
പിന്നെ മറ്റൊന്നുള്ളതെന്ന് പറയുന്നത് ഇപ്പൊ നിലവില് TSS വിസയുടെ എംപ്ലോയറുടെ നോമിനേറ്ററുടെ അഥവാ നമ്മൾ സ്പോൺസർ എന്ന് പറയുന്ന നോമിനേറ്ററുടെ വിശദാംശങ്ങളൊന്നും ഒരു കേന്ദ്രീകൃതമായിട്ട് കോഡിഫൈ ചെയ്ത് ഒരു സെൻട്രലൈസ്ഡ് ലിസ്റ്റ് ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ലക്ഷ്യമില്ല. പുതിയ വിസ വരുമ്പോൾ അപ്രൂവ്ഡ് ആയിട്ടുള്ള എല്ലാ സ്പോൺസേഴ്സിന്റെയും ലിസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോം അഫയേഴ്സ് തയ്യാറാക്കുന്നതും ഒപ്പം അവരിൽ ഓരോരുത്തരും എത്ര മൈഗ്രൻസിനെയാണ് സ്പോൺസർ ചെയ്തിട്ടുള്ളതെന്നും അവരെല്ലാം ഏതെല്ലാം ഓക്കുപേഷനിലാണ് സ്പോൺസർ ചെയ്തിട്ടുള്ളതെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു ഉദ്യോഗാർത്ഥി, ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥി ഒരു എംപ്ലോയറെ വിട്ട് മറ്റൊരു എംപ്ലോയറെ തേടണമെങ്കിൽ, അല്ലെങ്കിൽ മറ്റ് സെക്ടറിലുള്ള ഒരു എംപ്ലോയറെ തേടണമെങ്കിൽ, ഈ സ്പോൺസേഴ്സിനെ കണ്ടുപിടിക്കുന്നതിന് അവർക്ക് എളുപ്പമായിരുന്നു. ഇതാണ് അതിനകത്ത് പുതുതായിട്ട് വരാൻ പോകുന്ന സ്കിൽസ് ഇൻ ഡിമാൻഡ് വിസയുടെ ഒരു ടെക്നിക്കൽ ചുരുക്കം.
പ്രതാപലക്ഷ്മണിന്റെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്കിൽസ് ഇൻ ഡിമാൻഡ് വിസ എന്ന പുതിയ വിസാ സംവിധാനം 3 തരത്തിലാണല്ലോ ഇത് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ 3 തരത്തിലാണല്ലോ ഇത് ഒരുക്കിയിരിക്കുന്നത്. ഇതിന്റെ വിശദാംശങ്ങൾ എന്താണ്?
പുതുതായിട്ട് വരാൻ പോകുന്ന സ്കിൽസ് ഇൻ ഡിമാൻഡ് വിസ 3 തരത്തിലുള്ളതാണ്. 1 സ്ട്രീംലൈൻ വിസ, 2 കോർ സെക്ടർ വിസ, 3 എസൻഷ്യൽ സ്കിൽ വിസ. കോർ സ്കിൽ വിസ, എസൻഷ്യൽ സ്കിൽ വിസ, സ്ട്രീംലൈൻ വിസ. ഇതിൽ സ്ട്രീംലൈൻ വിസയാണ് ആദ്യത്തെ കാറ്റഗറിയിലുള്ളത്. അത് വളരെയധികം സ്കിൽ ഷോർട്ടേജ് ഉള്ളതും ഓസ്ട്രേലിയൻ ലേബർ മാർക്കറ്റിന് ഹൈലി ഡിമാൻഡഡ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഓക്കുപേഷൻസിലേക്ക് ആളുകളെ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ വിദേശ പൗരന്മാരെ കൊണ്ടുവരുന്നതിന് വേണ്ടി. നിലവില് ഒരു വർഷത്തിൽ 135,000 ഓസ്ട്രേലിയൻ ഡോളർ ശമ്പളമെങ്കിലും ഉള്ളവർക്കായിരിക്കും അതിനുള്ള അർഹത ഉണ്ടാവുക. ആ വിസ ഇപ്പോഴത്തെ ഈ പേപ്പറിൽ, നമ്മൾക്ക് ലഭ്യമായ പേപ്പറിൽ ഉള്ള വിവരം അനുസരിച്ചാണെങ്കിൽ 7 ദിവസങ്ങൾ കൊണ്ട് ആ വിസയുടെ പ്രോസസ്സിംഗ് നടക്കും. ബാക്കിയുള്ള വിസകളിൽ കോർ സ്കിൽ വിസായി, എസൻഷ്യൽ സ്കിൽ വിസായും ഒക്കെ എന്ന് പറയുന്നത്, കോർ സ്കിൽ എന്ന് പറയുന്നത് കുറച്ചുകൂടി ഒരു ലെവൽ താഴ്ന്ന, ഇപ്പൊ രജിസ്റ്റേർഡ് നേഴ്സസ്, ടീച്ചേഴ്സ്, ഓക്കുപേഷനിൽ പെടുന്നവർക്കൊക്കെ ഉപയോഗപ്പെടുത്തുവാൻ കഴിയുന്നതാണ് കോർ സ്കിൽ വിസ. അപ്പൊ അതിനും പക്ഷേ 21 ദിവസത്തിനകത്ത് തന്നെയാണ് അതിൻ്റെയും പ്രോസസ്സിംഗ് ഉണ്ടാവുക. ഇതിൽ എസൻഷ്യൽ സ്കിൽ വിസ എന്ന് പറയുന്നത് കെയറേഴ്സ്, പേഴ്സണൽ കെയറേഴ്സ്, നേഴ്സിംഗ് അസിസ്റ്റന്റ് തുടങ്ങിയിട്ടുള്ള തൊഴിലുകളിൽ പെടുന്ന ജോബുകളിൽ ഉള്ളവരുടേത്, എന്നാലും ഓസ്ട്രേലിയൻ കമ്മ്യൂണിറ്റിക്ക് ആവശ്യമായിട്ടുള്ള സ്കിൽ ഷോർട്ടേജ് ഉള്ള മേഖലകളിൽ എംപ്ലോയ് ചെയ്യിക്കുന്നതിനും വേണ്ടിയുള്ള ഒരു സ്ട്രീമാണ് എസൻഷ്യൽ സ്കിൽ സ്ട്രീം എന്ന് പറയുന്നത്. ഇത് 3 ഒരു വിസയുടെ ഈ സ്കിൽസ് ഇൻ ഡിമാൻഡ് എന്ന് പറയുന്ന വിസയുടെ സബ് വിസ കാറ്റഗറീസാണ്.
പ്രതാപ് ലക്ഷ്മണൻ, നമ്മൾ താൽക്കാലിക വിസകളുടെ കാര്യമാണ് ഇപ്പോൾ പരിശോധിച്ചത്, താൽക്കാലിക സ്കിൽഡ് വിസകളുടെ കാര്യമാണ് ഇപ്പോൾ പരിശോധിച്ചത്, പെർമനന്റ് മൈഗ്രേഷൻ വിസകളുടെ കാര്യത്തിലും മാറ്റങ്ങൾ വരുന്നുണ്ടല്ലോ, ഇക്കാര്യങ്ങൾ വിശദീകരിക്കാമോ?
ഡൽഹി പെർമനന്റ് മൈഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് മാറ്റങ്ങൾ അവർ വിഭാവനം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഉടനെ തന്നെ ഏതാനും മാസങ്ങൾക്കുള്ളിൽ വരുമെന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. ഇപ്പോൾ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുള്ള ന്യൂ മൈഗ്രേഷൻ സ്ട്രാറ്റജിയിൽ തന്നെ പറയുന്നത് പെർമനന്റ് വിസയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയായിട്ടുള്ള പോയിന്റ് ബേസ്ഡ് മൈഗ്രേഷൻ, ആ മേഖലയിൽ അവർ വരുത്താൻ ഉദ്ദേശിക്കുന്ന മൗലികമായിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ചുള്ള ഒരു പേപ്പർ 2023 അവസാനം, അതായത് ഈ മാസം തീരുന്നതിന് മുമ്പായിട്ട് അവർ പബ്ലിഷ് ചെയ്യും. അവർ പൊതുജനങ്ങളുടെ അറിവിലേക്കായിട്ട് അവർ അവതരിപ്പിക്കും. അതിനുശേഷം ബന്ധപ്പെട്ട സ്റ്റേറ്റുകളും ആയിട്ടും റീജിയണൽ ഉള്ളവരിലും ബന്ധപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടൊക്കെ ആലോചിച്ചുകൊണ്ടായിരിക്കും ആ പോയിന്റ് ടെസ്റ്റഡ് വിസ പ്രോഗ്രാംസിൽ വരുന്ന മൗലികമായിട്ടുള്ള മാറ്റങ്ങൾ, പ്രധാനമായിട്ടുള്ള മാറ്റങ്ങൾ എന്താണെന്ന് അന്തിമമായിട്ട് അവർ തീരുമാനിക്കും. പക്ഷേ ഗവൺമെന്റിന്റെ കാഴ്ചപ്പാട് വളരെ വ്യക്തമാണ്. ഗവൺമെന്റ് എന്താണ് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ടെമ്പററി സ്കിൽഡ് വിസയുടെ കാര്യത്തിലും ഒന്നുകൂടി ഒന്ന് ആനുഷംഗികമായിട്ട് ചൂണ്ടിക്കാണിക്കുകയാണ്. സ്റ്റുഡന്റ് വിസയുടെ കാര്യത്തിലും ഒക്കെ ചെയ്തതുപോലെ തന്നെ പെർമനന്റ് പോയിന്റ് ടെസ്റ്റഡ് മൈഗ്രേഷന്റെ കാര്യത്തിലും ഗവൺമെന്റ് എന്താണ് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു വ്യക്തമായിട്ടുള്ളൊരു ആശയം ഗവൺമെന്റ് സമൂഹത്തിന് മുമ്പാകെ വെച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനമായിട്ട് അവരെ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത് പോയിന്റ് സിസ്റ്റം, നിലവിലുള്ള പോയിന്റ് സിസ്റ്റത്തിന്റെ ചെറിയ ചില മേഖലകളുള്ള അലകും പിടിയും മാറ്റുക എന്നുള്ളത്. ഉദാഹരണത്തിന് ന്യൂ മൈഗ്രേഷൻ സ്ട്രാറ്റജി ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്നതിന് അടിസ്ഥാനമാക്കിയിട്ടുള്ള റിവ്യൂ കമ്മിറ്റി നൽകിയിട്ടുള്ള പ്രധാന നിർദ്ദേശം, റെക്കമെൻഡേഷൻസുകളിൽ ഒന്നെന്ന് പറയുന്നത് ഇപ്പോഴത്തെ പോയിന്റ് സിസ്റ്റത്തിലുള്ള ചില പോയിന്റ് കോൺട്രിബ്യൂഷൻസ്, പോയിന്റ് ലഭിക്കുന്നതിനുള്ള ഒബ്റ്റെയിൻ ചെയ്യുന്നതിനുള്ള ചില മേഖലകൾ ശരിക്കും ആ ലേബർ മാർക്കറ്റിനെ അഡ്രസ് ചെയ്യാത്തതാണ്. അതിലവർ പ്രധാനമായിട്ട് ചൂണ്ടിക്കാട്ടുന്നത് ഒന്ന് കമ്മ്യൂണിറ്റി ലാംഗ്വേജ് സ്കിൽ, അതിനിപ്പോൾ നിലവിൽ 5 പോയിന്റ് ഉണ്ട്, അത് ആവശ്യമില്ല എന്നാണ് ആ ഗവൺമെന്റിന്റെ ഇപ്പോഴത്തെ നിലപാട് അവർ നിർദ്ദേശിക്കുന്നത്. പിന്നെ അതിനോടൊപ്പം തന്നെ മറ്റൊന്നെന്ന് പറയുന്നത് റീജിയണൽ സ്റ്റഡിക്ക് 5 പോയിന്റ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നുണ്ട്. അതും ആവശ്യമില്ല എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് റിവ്യൂ കമ്മിറ്റിക്ക് ഉണ്ടായിരുന്നത്. അത് ഈ പേപ്പറിൽ വ്യക്തമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കില്ല്, ഏജ്, വയസ്സ്, എഡ്യൂക്കേഷൻ, ഓക്കുപ്പേഷൻ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ പ്രവർത്തകളായിട്ടുള്ള റോള് മൈഗ്രേഷനിലെ സ്വാധീനം ചെലുത്തുന്നു എന്നുള്ളതുകൊണ്ട് അത്തരം മേഖലകളിൽ അതിൻ്റെതായിട്ടുള്ള സാങ്കേതിക അതിൻ്റെ പരിശുദ്ധി നിലനിർത്തിക്കൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത പോയിന്റുകൾ ഇപ്പോൾ നൽകുന്നത് ഒഴിവാക്കുവാനുള്ള ഒരു സംവിധാനമാണ്, ഒരു മെക്കാനിസമാണ്. കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്തുകൊണ്ടും ഒപ്പം കുറച്ചുകൂടി റീകാലിബ്രേറ്റ് ചെയ്തുകൊണ്ടുമുള്ള ഒരു പുതിയ പോയിന്റ് സിസ്റ്റമാണ് അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ആ പോയിന്റ് സിസ്റ്റത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് അവർ ഉദ്ദേശിക്കുന്നത് ഈ ടെമ്പററി സ്കിൽഡ് സ്പോൺസേർഡ് വിസ, പുതുതായിട്ട് വരുന്ന ടെമ്പററി സ്കിൽഡ് സ്പോൺസേർഡ് വിസയിൽ പെടുന്നവർക്ക് കൂടുതൽ പോയിന്റ് ലഭിക്കുവാൻ ഉള്ള ഒരു അവസരം ആ പോയിന്റ് പുതുതായിട്ട് വരുന്ന പോയിന്റ് സിസ്റ്റത്തിൽ സൃഷ്ടിക്കപ്പെടും. ഉദാഹരണത്തിന് ഒരു പക്ഷേ ടെമ്പററി പുതുതായിട്ട് വരുന്ന ടെമ്പററി സ്പോൺസേർഡ് എംപ്ലോയർ സ്പോൺസേർഡ് വിസയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഒരു പക്ഷേ അധികമായിട്ടുള്ള പോയിന്റ് അങ്ങനെയുള്ള പോയിന്റ് ടെസ്റ്റഡ് മൈഗ്രേഷനിൽ ക്ലെയിം ചെയ്യുവാൻ പറ്റുമായിരിക്കും. അതായിരിക്കും ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്നെന്ന് പറയുന്നത് സ്കിൽ ലെവലിന് കുറച്ചുകൂടി ഒരു പ്രാധാന്യം കൊടുക്കുവാൻ ഉദ്ദേശിക്കുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഗ്രാജുവേറ്റ് വിസയിൽ ഓസ്ട്രേലിയയിൽ നിൽക്കുന്ന ഒരു വിദ്യാർത്ഥി സ്കിൽഡ് ലേബർ ആണ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് പോയിന്റ് സിസ്റ്റത്തിൽ കൂടുതൽ പോയിന്റ് ലഭിക്കും. അതേസമയം അണ്ടർ സ്കിൽഡോ അല്ലെങ്കിൽ സ്കിൽഡ് അല്ലാത്ത ജോലിയോ ആണ് ചെയ്യുന്നതെങ്കിൽ ഗ്രാജുവേറ്റ് വിസയിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ പോലും അവർക്ക് ആ പോയിന്റ് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ സ്കിൽ ലെവലിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കും. ഒപ്പം ഗവൺമെന്റ് സജസ്റ്റ് ചെയ്യുന്ന സെക്കൻഡറി ആപ്ലിക്കന്റിന്റെ കോൺട്രിബ്യൂഷൻ, കമ്മ്യൂണിറ്റിക്ക് ചെയ്യുവാൻ കഴിയുന്ന കോൺട്രിബ്യൂഷൻ ഒരു പ്രോസ്പെക്റ്റീവ് മൈഗ്രന്റിന്റെ സെക്കൻഡറി ആപ്ലിക്കന്റിന് ചെയ്യുവാൻ കഴിയുന്ന കോൺട്രിബ്യൂഷൻ, അവരുടെ സ്കിൽ അതായത് പാർട്ണറുടെ സ്കിൽ എന്താണെന്നുള്ള കൂടി അതും അസസ് ചെയ്യും. അതിന് ഒരുപക്ഷെ ചില മാറ്റങ്ങളൊക്കെ വരാനുള്ള സാധ്യതയാണ് കാണുന്നത്.
പ്രതാപലക്ഷ്മണൻ തുടക്കത്തിൽ ചൂണ്ടിക്കാട്ടിയ താൽക്കാലിക സ്കിൽ വിസകളുടെ കാര്യത്തിലും അതുപോലെ തന്നെ ഈ പെർമനന്റ് ആയിട്ടുള്ള വിസകളുടെ കാര്യത്തിലും എന്തെങ്കിലും ഒരു സമയബന്ധിതമായിട്ട് എപ്പോൾ നടപ്പിലാക്കുമെന്നത് സംബന്ധിച്ച് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക?
ഇതില് താൽക്കാലിക ടെമ്പററി സ്കിൽഡ് മൈഗ്രേഷന്റെ കാര്യത്തില് വിട്ടുപോയ ഒരു കാര്യം ലേബർ മാർക്കറ്റ് ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നിലവിലുള്ള ലേബർ മാർക്കറ്റ് ടെസ്റ്റ് സമ്പ്രദായത്തിൽ കുറച്ച് ഇളവുകൾ പുതിയ ഗവൺമെന്റ് പുതിയ ന്യൂ മൈഗ്രേഷൻ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് ലഭിക്കുന്നുണ്ട്. നിലവിൽ 4 മാസത്തിനുള്ളിൽ ഒരു എംപ്ലോയർ അഡ്വർടൈസ് ചെയ്യണമെന്നുള്ളത് 6 മാസമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം നിലവിലെ 3 തരത്തിലുള്ള അഡ്വർടൈസ്മെന്റ് 3 അഡ്വർടൈസ്മെന്റ് ഓരോ ഓക്കുപേഷനിലും ഓരോ എംപ്ലോയർ നടത്തേണ്ടടുത്ത് അത് 2 ആയി കുറച്ചിട്ടുണ്ട്. അങ്ങനെ 2 ആയി കുറച്ചിരിക്കുന്നതിൽ തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതുവരെ ആയിരുന്നുവെങ്കിൽ ഗവൺമെന്റിന്റെ വർക്ക് ഫോഴ്സ് ഓസ്ട്രേലിയയുടെ വെബ്സൈറ്റിൽ നിർബന്ധമായിട്ടും പരസ്യം ചെയ്യേണ്ടതുണ്ടായിരുന്ന ഒരു എംപ്ലോയർ ഒരു വിദേശ ഒരു ഉദ്യോഗാർത്ഥിയെ നോമിനേറ്റ് ചെയ്യുന്നതിനുണ്ടി. പക്ഷെ അത് മാൻഡേറ്ററി ആയിട്ടുള്ള ആ ഘടകം മാറ്റിയിട്ട് ഏതെങ്കിലും 2 ജോബ് സൈറ്റുകളിൽ ബന്ധപ്പെട്ട ഗവൺമെന്റ് പറയുന്ന തരത്തിലുള്ള 2 അഡ്വർടൈസ്മെന്റ് മാത്രം നൽകിയാൽ മതി. നിലവിലുള്ള 3 അഡ്വർടൈസ്മെന്റിൽ നിന്ന് 2 മാറിയിട്ടുണ്ട്. മാൻഡേറ്ററി ആയിട്ട് ചെയ്യേണ്ട വർക്ക് ഫോഴ്സ് ഓസ്ട്രേലിയയിൽ കൊടുക്കേണ്ട അഡ്വർടൈസ്മെന്റ് പൂർണ്ണമായിട്ട് മാറ്റിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം വേണമെങ്കിൽ നിങ്ങൾക്ക് വർക്ക് ഫോഴ്സ് ഓസ്ട്രേലിയയുടെയും കൊടുക്കാം, പക്ഷെ അത് മാൻഡേറ്ററി അല്ല. പക്ഷെ 2 എണ്ണം മാത്രം നിങ്ങൾ ഇത് ചെയ്താൽ മതിയാവും. ഒപ്പം ലേബർ മാർക്കറ്റ് ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള റെഗുലേഷനിലുള്ള മാറ്റങ്ങൾ ആൾറെഡി വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഇൻസ്ട്രുമെന്റ് ആൾറെഡി പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന് പിന്നാലെ സ്റ്റുഡന്റ് വിസയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാറ്റങ്ങൾ ഉടൻ തന്നെ ഉണ്ടാകും. ഒപ്പം TSS വിസ റീപ്ലേസ് ചെയ്തുകൊണ്ട് മാറ്റിക്കൊണ്ട് പുതിയ വിസ വരുന്നതിൻ്റെതും വലിയ കാലതാമസം കൂടാതെ തന്നെ ഉണ്ടാകുമെന്നാണ് ഇപ്പോഴത്തെ സ്ട്രാറ്റജിയുടെ ഔട്ട്ലുക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അതേസമയം പോയിന്റ് ബേസ്ഡ് സ്കിൽഡ് മൈഗ്രേഷന്റെ മാറ്റങ്ങൾ ഒരുപക്ഷെ ഏതാനും മാസങ്ങൾ കൂടി നമ്മൾ കാത്തിരിക്കേണ്ടി വരും.
പ്രതാപലക്ഷ്മണൻ, ഇതിന്റെ അകത്ത് വ്യക്തമായിട്ടുള്ള മറ്റു തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടോ? മറ്റ് ഏതെങ്കിലും തരത്തില് ഈ കുടിയേറ്റ പദ്ധതിയിൽ സ്ഥിരമായിട്ടുള്ള വിസകളുടെ കാര്യത്തിൽ, പെർമനന്റ് വിസയുടെ കാര്യത്തിൽ?
ഡൽഹി അതില് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഗവൺമെന്റ് എപ്പോഴും റീജിയണൽ ഏരിയയിലോട്ട് പുതുതായിട്ട് വരുന്ന മൈഗ്രൻസിനെ, കുടിയേറ്റക്കാരെ റീജിയണൽ ഏരിയകളിലോട്ടും ആൾപ്പാർപ്പ് കുറഞ്ഞ സ്ഥലങ്ങളിലോട്ടും ആയിട്ട് കേന്ദ്രീകരിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ എല്ലാ ഗവൺമെന്റും ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെ ഈ മൈഗ്രേഷൻ സ്ട്രാറ്റജിയിലും അതിന് കൂടുതൽ സ്ട്രെസ് ചെയ്തുകൊണ്ട് അണ്ടർലൈൻ ചെയ്തുകൊണ്ടുള്ള ചില പ്രോഗ്രാംസുകളും ഗവൺമെന്റ് ഈ ടി ആക്ഷൻ പ്ലാനിൽ പറഞ്ഞിട്ടുണ്ട്.
വളരെ നന്ദി പ്രതാപ് ലക്ഷ്മണൻ, ഈ വിശദാംശങ്ങൾ SBS മലയാളത്തിന്റെ ശ്രോതാക്കൾക്കായി പങ്കുവച്ചതിന്. ഓസ്ട്രേലിയയിൽ താൽക്കാലിക സ്കിൽഡ് വിസകളുടെ കാര്യത്തിലും പെർമനന്റ് വിസകളുടെ കാര്യത്തിലും വരുന്ന മാറ്റങ്ങളുടെ വിശദാംശങ്ങളാണ് ഇതുവരെ പരിശോധിച്ചത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഉൾനാടൻ മേഖലകളിൽ ബാധകമായിട്ടുള്ള വിസ സംവിധാനങ്ങളിലെ മാറ്റങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായിട്ടുള്ള അഭിമുഖം ശ്രോതാക്കളിലേക്ക് വൈകാതെ എത്തിക്കുന്നതാണ്. സമാനമായിട്ടുള്ള പോഡ്കാസ്റ്റുകൾ കേൾക്കാൻ SBS മലയാളത്തിന്റെ വെബ്സൈറ്റോ ഫേസ്ബുക്ക് പേജോ സന്ദർശിക്കുക, അല്ലെങ്കിൽ SBS ഓഡിയോ ആപ്പ്, ആപ്പിൾ പോഡ്കാസ്റ്റ്, ഗൂഗിൾ പ്ലേ, സ്പോട്ടിഫൈ എന്നിവയിലും കേൾക്കാവുന്നതാണ്. ഇന്നത്തെ പോഡ്കാസ്റ്റ് അവതരിപ്പിച്ചത് ഡെലിസ് പോൾ.